അപ്പൊസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 23. യഹൂദ സഭായോഗത്തിലേക്ക് നോക്കിക്കൊണ്ട് പൗലോസ് പറഞ്ഞു,
സഹോദരന്മാരെ, ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഉത്തമനായി ജീവിച്ചു. ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ.
മഹാപുരോഹിതനായ അനന്യാസ് അവിടെ ഉണ്ടായിരുന്നു. അയാൾ പൗലോസിനടുത്തു നിൽക്കുന്നവരോട് അവന്റെ മുഖത്തടിക്കാൻ ആവശ്യപ്പെട്ടു. പൗലോസ് അനന്യാസിനോട് പറഞ്ഞു,
ദൈവം നിന്നെയും അടിക്കും. നീ വെള്ളപൂശി മറയ്ക്കപ്പെട്ട ചെളി പിടിച്ച മതിൽ പോലെയാണ്. നീ അവിടെ ഇരുന്ന് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് എന്നെ വിധിക്കുന്നു. എന്നാൽ എന്നെ അടിക്കാൻ നീ അവരോട് പറയുന്നുണ്ട്. അത് മോശയുടെ ന്യായപ്രമാണത്തിന് എതിരാണ്.
പൗലോസിന്റെ അടുത്തു നിൽക്കുന്നവർ അവനോട് പറഞ്ഞു,
ദൈവത്തിന്റെ മഹാപുരോഹിതനോട് അങ്ങനെ പറയരുത്. നീ അദ്ദേഹത്തെ അപമാനിക്കുകയാണ്.
പൗലോസ് പറഞ്ഞു,
സഹോദരന്മാരെ, ഇയാളാണ് മഹാപുരോഹിതനെന്ന് എനിക്കറിയില്ല. തിരുവെഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ ജനത്തിന്റെ നേതാവിനെ കുറിച്ച് ദുഷിച്ചു പറയരുത്.
യോഗത്തിലുണ്ടായിരുന്നവരിൽ ചിലർ സദൂക്യരും ചിലർ പരീശന്മാരുമായിരുന്നു. അതിനാൽ പൗലോസിന് ഒരു ആശയം ഉദിച്ചു. അവൻ അവരോട് വിളിച്ചു പറഞ്ഞു,
എന്റെ സഹോദരന്മാരെ, ഞാനൊരു പരീശനാണ്. എന്റെ അപ്പനും ഒരു പരീശനായിരുന്നു. മരിച്ചവർ പുനർജീവിപ്പിക്കുമെന്ന പ്രതീക്ഷ മൂലമാണ് ഞാൻ വിചാരണ ചെയ്യപ്പെടുന്നത്.
പൗലോസ് ഇത് പറഞ്ഞപ്പോൾ സദൂക്യരും പരീശന്മാരും തമ്മിൽ വലിയ വാദം നടന്നു. സംഘം വിഘടിക്കപ്പെട്ടു. മരിച്ചാൽ ആരും പുനർജീവിക്കില്ലെന്ന് സദൂക്യർ വിശ്വസിച്ചിരുന്നു. ദൂതന്മാരോ ആത്മാക്കളോ ഇല്ലെന്നും അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ പരീശർ ഇവയെല്ലാം വിശ്വസിച്ചിരുന്നു. ആ യഹൂദരെല്ലാം ഉച്ചത്തിൽ ആക്രോശിക്കാൻ തുടങ്ങി. ശാസ്ത്രിമാരിൽ ചിലർ പരീശന്മാരുടെ പക്ഷക്കാർ എഴുന്നേറ്റു വാദിച്ചു,
ഇയാളിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല. ദമസ്കോസിലേക്കുള്ള വഴിയിൽ ഒരാത്മാവോ ദൂതനോ അവനോട് സംസാരിച്ചിരിക്കാം.
തർക്കമൊരു ഏറ്റുമുട്ടലായി. യഹൂദർ പൗലോസിനെ കഷണം കഷണമാക്കുമെന്ന് സൈന്യാധിപൻ ഭയന്നു. അതിനാൽ താഴേക്ക് ചെന്ന് പൗലോസിനെ യഹൂദരുടെ ഇടയിൽ നിന്നും പട്ടാള മന്ദിരത്തിലേക്ക് കൊണ്ടിടാൻ അയാൾ ഭടന്മാരോട് കൽപ്പിച്ചു. അടുത്ത ദിവസം രാത്രി കർത്താവായ യേശു പൗലോസിന് പ്രത്യക്ഷപ്പെട്ടു. അവൻ പറഞ്ഞു,
ധൈര്യമായിരിക്കുക. യെരുശലേംകാരോട് നീ എന്നെ പറ്റി പറഞ്ഞു. നീ റോമിലും പോയി എന്നെ പറ്റി അവിടെയുള്ളവരോട് പ്രസംഗിക്കണം.
പിറ്റേന്ന് രാവിലെ ഏതാനും യഹൂദർ പൗലോസിനെ കൊല്ലാൻ ഒരു പരിപാടിയിട്ടു. പൗലോസിനെ കൊല്ലുന്നതുവരേക്കും ഒന്നും തിന്നുകയോ കുടിക്കുകയോ ഇല്ലെന്ന് അവർ കൂട്ടം കൂടി പ്രതിജ്ഞയെടുത്തു. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത യഹൂദർ 40-ൽ അധികമുണ്ടായിരുന്നു. അവർ പുരോഹിത പ്രമുഖരെയും ജനത്തിന്റെ മൂപ്പന്മാരെയും കണ്ടു സംസാരിച്ചു. യഹൂദർ പറഞ്ഞു,
ഞങ്ങൾ ഒരു വലിയ ശപഥമെടുത്തിട്ടുണ്ട്, പൗലോസിനെ കൊല്ലാതെ ഒന്നും കഴിക്കില്ലെന്ന്. അതിനാൽ നിങ്ങളിങ്ങനെ ചെയ്തു തരണം. നിങ്ങളും എല്ലാ യഹൂദ നേതാക്കളും സൈന്യാധിപനൊരു സന്ദേശം അയക്കണം. പൗലോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കാൻ അയാളോട് ആവശ്യപ്പെടണം. കൂടുതൽ ചോദ്യം ചെയ്യാനാണിതെന്ന് പറയണം. അവൻ ഇവിടെ എത്തുന്നതിന് മുൻപ് കൊല്ലാൻ ഞങ്ങൾ കാത്തിരിക്കും.
എന്നാൽ ഈ പരിപാടിയെപ്പറ്റി പൗലോസിന്റെ അനന്തരവൻ കേട്ടു. അവൻ പട്ടാള കെട്ടിടത്തിലേക്ക് ചെന്ന് പൗലോസിനെ വിവരമറിയിച്ചു. അപ്പോൾ പൗലോസ് ശതാധിപന്മാരിൽ ഒരാളെ വിളിച്ചു പറഞ്ഞു,
ഈ ചെറുപ്പക്കാരനെ സൈന്യാധിപന്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. അദ്ദേഹത്തിനോട് ഇവന് ചിലത് പറയാനുണ്ട്.
ശതാധിപൻ അവനെ സൈന്യാധിപന്റെ അടുത്ത് എത്തിച്ചു. ശതാധിപൻ പറഞ്ഞു,
ഈ യുവാവിനെ അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ തടവുകാരനായ പൗലോസ് എന്നോട് ആവശ്യപ്പെട്ടു. അവൻ എന്തോ പറയാനുണ്ടത്രേ.
സൈന്യാധിപൻ യുവാവിനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ചോദിച്ചു,
എന്താണ് പറയാനുള്ളത്?
യുവാവ് പറഞ്ഞു,
പൗലോസിനെ അവരുടെ സഭയിലേക്ക് അയക്കാൻ അങ്ങയോട് ആവശ്യപ്പെടാൻ യഹൂദർ തീരുമാനിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യാനെന്ന് വ്യാജേനയാണ് ആവശ്യപ്പെടുക. എന്നാൽ അവരെ വിശ്വസിക്കരുത്. 40-ൽ അധികം യഹൂദർ പൗലോസിനെ വധിക്കാൻ വഴിയിൽ ഒളിച്ചിരിപ്പുണ്ട്. അത് നടപ്പാക്കാതെ ഒന്നും തിന്നുകയോ കുടിക്കുകയോ ഇല്ലെന്ന് അവർ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ഇപ്പോഴവർ അങ്ങയുടെ അനുമതിക്കായി കാത്തിരിക്കുന്നു.
സൈന്യാധിപൻ അവനെ പറഞ്ഞയച്ചു. അദ്ദേഹം അവനോട് പറഞ്ഞു,
അവരുടെ പരിപാടിയെപ്പറ്റി നീ എന്നോട് പറഞ്ഞതായി ആരോടും പറയരുത്.
അനന്തരം സൈന്യാധിപൻ 2 ശതാധിപന്മാരെ വിളിച്ചു പറഞ്ഞു,
കൈസര്യയിലേക്ക് എനിക്ക് ഏതാനും പേരെ അയക്കണം. 200 ഭടന്മാരെ തയ്യാറാക്കുക. 70 കുതിരപ്പട്ടാളക്കാരെയും 200 കുന്തക്കാരെയും ഒരുക്കുക. രാത്രി 9 മണിക്ക് തന്നെ പുറപ്പെടണം. പൗലോസിന് സഞ്ചരിക്കാൻ ഏതാനും കുതിരകളെയും അയാളെ ദേശാധിപതി ഫെലിക്സിന്റെ അടുത്ത് സുരക്ഷിതമായി എത്തിക്കുക.
സൈന്യാധിപൻ ഒരു കത്തെഴുതി. അതിൽ ഇങ്ങനെ പറയുന്നു:
അഭിവന്ദ്യനായ ദേശാധിപതി ഫെലിക്സിനെ ക്ലൗദ്യോസ് അഭിവാദനം ചെയ്യുന്നു. ആശംസകൾ. ഈ മനുഷ്യനെ യഹൂദർ പിടികൂടി കൊല്ലാൻ ഉദ്ദേശിച്ചു. അവനൊരു റോമാക്കാരനാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഏതാനും ഭടന്മാരുമായി ചെന്ന് അവനെ രക്ഷിച്ചു. അവനെതിരെ എന്തിനാണവർ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് എനിക്കറിയേണ്ടത്. അതിനാൽ ഞാൻ അവനെ അവരുടെ സമിതിയിൽ കൊണ്ടുവന്നു. ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു പൗലോസ് തെറ്റായതെന്തൊക്കെയോ ചെയ്തു. എന്നാൽ ഈ ആരോപണങ്ങൾ അവരുടെ യഹൂദ ന്യായപ്രമാണം അനുസരിച്ചാണ്. എന്നാൽ അതൊന്നും തടവിനോ വധത്തിനോ വിധിക്കാൻ പറ്റിയതുമല്ല. ഏതാനും യഹൂദർ പൗലോസിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി എന്നു വിവരം കിട്ടി. അതിനാൽ ഞാൻ ഇവനെ ഉടനെ അങ്ങയുടെ അടുത്തേക്ക് അയക്കുന്നു. അവനെതിരെ ഉള്ളതൊക്കെ അങ്ങയോട് പറയാൻ ഞാൻ യഹൂദരോടും പറഞ്ഞിട്ടുണ്ട്.
ഭടന്മാർ ആജ്ഞയ്ക്കനുസൃതമായി തന്നെ ചെയ്തു. രാത്രി തന്നെ ഭടന്മാർ പൗലോസിനെ അന്തിപത്രീസിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് കുതിരപ്പടയാളികൾ പൗലോസിനോടൊപ്പം കൈസറിയയിലേക്ക് പോയി. മറ്റു പട്ടാളക്കാരും കുന്തക്കാരും യെരുശലേമിലെ സൈനിക താവളത്തിലേക്ക് മടങ്ങി. കുതിരപ്പടയാളികൾ കൈസറിയയിൽ പ്രവേശിച്ചു. ദേശാധിപതിക്ക് കത്തു നൽകി. എന്നിട്ടവർ പൗലോസിനെയും ഏൽപ്പിച്ചു. കത്തു വായിച്ച ശേഷം ദേശാധിപതി പൗലോസിനോട് ചോദിച്ചു:
നീ ഏതു രാജ്യക്കാരനാണ്?
പൗലോസ് കിലിക്യക്കാരനാണെന്ന് ദേശാധിപതി അറിഞ്ഞു. അദ്ദേഹം പറഞ്ഞു:
നിനക്കെതിരായ ആരോപണക്കാർ കൂടി വന്നിട്ട് ഞാൻ നിന്നെ വിസ്തരിക്കും.
കൊട്ടാരത്തിൽ അവനെ സൂക്ഷിക്കാൻ ദേശാധിപതി കൽപ്പിച്ചു. ആ മന്ദിരം ഹെരോദാവ് പണിയിച്ചതായിരുന്നു.